May the name of the Lord be glorified.
നമ്മുടെ ബൈബിൾ ക്ലാസ്സിന്റെ എട്ടാം ക്ലാസ്സിലേക്ക് ഇന്നലെയിൽ ഇത്രയും പ്രിയപ്പെട്ടവർക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ സാവകാശത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
I also thank God for this opportunity God has granted for so many of us to come for this eighth class of the Bible study.
ഈ ദിവസങ്ങളിൽ ദൈവിക ദാനങ്ങൾ എന്നുള്ള വിഷയത്തോട് ബന്ധപ്പെട്ട ചില വസ്തുതകൾ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു.
These days God has been enabling us to study about the subject of the gifts of God.
വചനം ബൈബിൾ ദൈവത്തിന്റെ ദാനം.
The word, the Bible is the word of God.
ക്രിസ്തു ദൈവത്തിന്റെ ദാനം.
Christ is the word is the gift of God.
ദൈവത്തിന്റെ ദാനം.
Salvation, gift of God.
ഇന്നലെ നാം പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനം.
Yesterday we saw the Holy Spirit, gift of God.
ഈ ദാനത്തോട് ബന്ധപ്പെട്ട അത്യാവശ്യം നാം ഓർത്തിരിക്കേണ്ട വസ്തുതകളും നാം ചിന്തിക്കുകയുണ്ടായി.
And also considered the facts that are related to these gifts that we studied.
റോമാലേഖനം എട്ടാം അധ്യായം 23 വാക്യമാണല്ലോ ഇന്നലെ പ്രാരംഭമായിട്ട് നമ്മൾ വായിച്ചത്. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന്റെ കാത്തുകൊണ്ടുള്ളിൽ ഞരങ്ങുന്നു.
Yesterday we began a study by reading Romans chapter 8 verse 23 and not only this but we ourselves having been the first fruits of the spirit even we ourselves groan within ourselves waiting eagerly for our adoption as sons the redemption of our body.
യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് പിതാവ് നൽകുന്ന ദാനം എന്നുള്ള നിലയിലും പുത്രൻ നമുക്ക് നൽകുന്ന ദാനം എന്നുള്ള നിലയിലും നാം ഓർക്കുകയുണ്ടായി.
And also from the gospel according to John we looked at the Holy Spirit as a gift that is given by God and also by the Son.
നമ്മുടെ ബൈബിൾ സൊസൈറ്റി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മലയാളം ബൈബിളിൽ 23 വാക്യം ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാം എന്നാണ്.
In the Bible society മലയാളം പബ്ലിക്കേഷൻ the verse 23 reads like this as the first gift of the Holy Spirit.
ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്
first fruits
ആത്മാവിന്റെ
ആദ്യ ഫലം
ആദ്യ ഫലങ്ങൾ ലഭിച്ചവരെന്നുള്ള നിലയിലാണ്.
Yeah, in the English the translation goes like this that we who have received the first fruits of the spirit.
അത് ശരിയായ നിലയിൽ നമ്മൾ തർജ്ജമ ചെയ്താൽ ആത്മാവെന്ന ആദ്യ ഫലം ആത്മാവെന്ന ആദ്യ ദാനം ഈ രണ്ട് നിലകളിലും നമുക്ക് തർജ്ജമ ചെയ്യാനായിട്ട് കഴിയും.
But if you're trying to translate it in the right spirit both of these meanings would hold good that holy spirit the first fruit or holy spirit as the first gift.
ദൈവം ഒരുക്കിയ രക്ഷ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ രക്ഷയുടെ ആദ്യ ഫലം എന്നുള്ള നിലയിൽ ആദ്യ ദാനം എന്നുള്ള നിലയിൽ നമുക്ക് ലഭിച്ചത് പരിശുദ്ധാത്മാവിനെയാണ്.
When the gift of the salvation God has prepared for us is reaching unto us the first received that we receive is the first fruit of the Holy Spirit.
ആ പരിശുദ്ധാത്മാവ് കേവലം ശക്തിയല്ല ദൈവമാണ് ആളത്തമുള്ള സർവശക്തനായ ദൈവമാണ് എന്ന് നാം കാണുകയുണ്ടായി.
We also saw that the Holy Spirit is not a mere power but it is a person and it is God Almighty.
പിതാവായ ദൈവത്തോടും പുത്രനായ ദൈവത്തോടും ചേർത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തിന്റെ ശക്തമായ തെളിവാണ് എന്ന് നാം ഇന്നലെ കാണുകയുണ്ടായി.
And we also looked at the Bible passages where the Holy Spirit is said on the same level alongside God and the Son, meaning to say that it is a proof of the divinity of the Holy Spirit.
പിതാവിലും പുത്രനിലും നമുക്ക് കാണുവാൻ കഴിയുന്ന ആ സ്വാഭാവിക പരിപൂർണതകൾ സ്വഭാവ വിശേഷതകൾ നമുക്ക് പരിശുദ്ധാത്മാവിലും കാണുവാൻ കഴിയും എന്ന് നാം ഓർക്കുകയുണ്ടായി.
And yesterday we saw that the attributes that are found in the Godhead is also found as a essential nature of the Holy Spirit.
സഭാ കാലയളവിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു പഴയ നിയമ കാലഘട്ടത്തിലെ പ്രവർത്തനം എന്നുള്ളത് നാം ഓർക്കുകയുണ്ടായി.
And we also considered how the work of the Holy Spirit during the Old Testament is in direct contrast the working of the Holy Spirit in the New Testament.
ഒരു പാപിയുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന രീതികൾ നാം വചനത്തിൽ നിന്ന് റഫറൻസ് സഹിതം കാണുകയുണ്ടായി.
And we referred to the Bible passages that showed us the work of the Holy Spirit in relation to a sinner.
ഒരു വിശ്വാസി പരിശുദ്ധാത്മാവിനു വേണ്ടി കാത്തിരിക്കേണ്ടതില്ല എന്നുള്ളതും വചനത്തിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നാം പരിശോധിക്കുകയുണ്ടായി.
And based on the proof that we derived from the scripture, we came to understand that a believer has not to tarry and wait to receive the Holy Spirit.
പരിശുദ്ധാത്മ സ്നാനവും പരിശുദ്ധാത്മ നിറവും പരിശുദ്ധാത്മ അഭിഷേകവും ഒന്നാണെന്ന് പറയുന്നവരോട് അത് മൂന്നും വ്യത്യസ്തമായ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് എന്നുള്ളത് നമ്മൾ വചനത്തിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വ്യക്തമായി കാണുകയുണ്ടായി.
Again, to those who claim that the baptism by the Holy Spirit, the anointing by the Holy Spirit and the filling of the Holy Spirit, all these are referring to the same event. On the basis of the Bible, we were able to prove that these are three distinct works by God.
ഇന്നു നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മ സ്നാനം എന്നുള്ള വിഷയത്തിലേക്കാണ്.
Today I would like to draw your attention to the topic that is the baptism by the Holy Spirit.
നമുക്കറിയാം ബന്ധുക്കുസുകാരായിട്ടുള്ള പാസ്റ്റർമാരും വിശ്വാസികളും ഒക്കെ ബ്രദറുകാരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ കാണുമ്പോൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ നിങ്ങൾ കാത്തിരുന്ന് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം അതിന്റെ അടയാളമാണ് അന്യഭാഷാ ഭാഷണമെന്ന്.
We know that very commonly when the Pentecost pastors they are meeting our brothers and sisters of a brethren background, the first thing that they would say is, it is not enough that you are saved, you have to progress forward and you have to receive the baptism by the Holy Spirit and the anointing by the Holy Spirit.
നിങ്ങൾ അങ്ങനെ ഉള്ളവരോട് വചനത്തിൽ നിന്ന് മറുപടി പറയണമെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം എന്താണ് എന്നുള്ളത് നാം വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്.
And to such people, if we ought to give a defense, we have to ourselves clearly understand the distinction between baptism by the Holy Spirit and the anointing by the Holy Spirit.
ആദ്യമായിട്ട് പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം.
And therefore, first let us examine the passages in the New Testament that deal with baptism of the Holy Spirit.
പുതിയ നിയമത്തിൽ 7 വചന ഭാഗങ്ങളിൽ പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
In the New Testament there are 7 scriptural passages that talk about the baptism of the Holy Spirit.
അതിൽ ആദ്യത്തെ 5 ഭാഗങ്ങൾ പ്രവചനപരമായ ഭാഗങ്ങളാണ്.
And out of that the 5 passages are prophetical in nature.
ആറാമത്തെ ഭാഗം ചരിത്രപരമായ ഭാഗമാണ്.
The 6th verse is a historical portion.
ഏഴാമത്തെ ഭാഗം ഉപദേശപരമായ ഭാഗമാണ്.
And the 7th passage is doctrinal in nature.
മത്തായി മൂന്നാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം.
Let's turn to Matthew chapter 3 and verse 11.
അവിടെ നമ്മൾ വായിക്കുന്നു, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ, എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു, അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും.
As for me, I baptize you with water for repentance, but he who is coming after me is mightier than I. I am not fit to remove his sandals. He will baptize you with the Holy Spirit and fire.
മർക്കോസ് 1-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ.
Mark chapter 1 verses 7 and 8.
എന്റെ എന്നിലും ബലമേറിയവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കും, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു.
After me one is coming who is mightier than I. I am not fit to stoop down and untie the thong of his sandals. I baptized you with water, but he will baptize you with the Holy Spirit.
ലൂക്കോസ് 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം.
Luke chapter 3 and verse 16.
അവിടെ അതിന്റെ അവസാന ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും.
In the latter part of that verse it says he will baptize you with the Holy Spirit and fire.
അടുത്തത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം.
And nextly John's Gospel chapter 1.
അതിന്റെ 32-33 വാക്യങ്ങൾ.
Verses 32 and 33.
യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു, അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു.
We read like this, John testified saying, I have then seen the Spirit descending as a dove out of heaven and he remained upon him. I did not recognize him, but he who sent me to baptize in water said to me, he upon whom you see the Spirit descending and remaining upon him, this is the one who baptizes in the Holy Spirit.
Apostle Pravarti 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം.
Acts of the Apostles chapter 1 and verse 5.
അവിടെ യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്.
Those are the words of the Lord Jesus Christ.
യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു.
We read like this, that is for John baptized with water, but you will be baptized with the Holy Spirit not many days from now.
11-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 15-ും 16-ും വാക്യങ്ങൾ.
Acts of the Apostles chapter 11 verses 15 and 16.
ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവാദിയിൽ നമ്മുടെ മേലെന്ന പോലെ അവരുടെ മേലും വന്നു. അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു.
And as I began to speak, the Holy Spirit fell upon them just as he did upon us at the beginning, and I remembered the word of the Lord, how he used to say, John baptized with water, but you will be baptized with the Holy Spirit.
അവസാനം 1 Corinthians 12:13.
1 Corinthians chapter 12 and verse 13.
യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു.
For by one spirit we were all baptized into one body, whether Jew or Greek, whether slave or free, and we were all made to drink of one spirit.
പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന 7 ഭാഗങ്ങളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്.
What we just now referred to are the 7 passages from the New Testament that refer to the baptism by the Holy Spirit.
ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ ഈ വായിച്ച ഭാഗങ്ങളിൽ ആദ്യത്തെ 5 ഭാഗങ്ങൾ പ്രവചനപരമാണ്.
As I reminded you at the very beginning, the first 5 passages are prophetical in nature.
അതിൽ ആദ്യത്തെ 4 ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്ന യോഹന്നാൻ സ്നാപകനാണ്.
And the first 4 among them were stated by John the Baptist.
അതിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ സുവിശേഷങ്ങളിൽ എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും മത്തായിയിലും നമുക്ക് കാണുവാൻ കഴിയുന്നു.
In Matthew and Luke we find it being said that John says, the one who is coming behind me, he is the one who will baptize you with the Holy Spirit and with the fire, with the Spirit and with the fire.
എന്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കുമെന്നുള്ളത് മർക്കോസ് 1-ാം അധ്യായത്തിൽ നാം കാണുകയുണ്ടായി.
And in Mark very specifically it is mentioned, the one who is coming behind me will baptize you with the Holy Spirit.
അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തു തന്നെ പറയുകയാണ്, ഇനി ഏറിയ നാൾ കഴിയും മുമ്പേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം ലഭിക്കും.
In Acts of the Apostles chapter 1 the Lord himself is saying that not many days from now you will be baptized with the Holy Spirit.
അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്നത് പെന്തക്കോസ്തു നാളിനെ നോക്കിക്കൊണ്ട്, പിന്നിലേക്ക് നോക്കിക്കൊണ്ട് പെന്തക്കോസ്തു നാളിൽ നടന്നത് പരിശുദ്ധാത്മ സ്നാനമെന്ന് പത്രോസ് ഓർക്കുന്ന ഭാഗമാണ്.
And now Peter is looking back to the event that took place on the day of Pentecost, and he is remembering that saying, the Holy Spirit fell upon them just as he did upon us at the beginning.
1 Corinthians 12:13 പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഉപദേശപരമായ കാര്യം പൗലോസ് ഓർപ്പിക്കുകയാണ്.
1 Corinthians 12:13 the doctrinal side of the baptism of the Holy Spirit is being touched upon by Paul.
യഹൂദനെന്നോ യവനെന്നോ
whether Jew or Greek,
ദാസനെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ലാതെ,
neither a slave nor free,
ഏക ശരീരം രൂപപ്പെട്ടത് പരിശുദ്ധാത്മ സ്നാനത്തിലാണ് എന്ന് പൗലോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്.
Paul is reminding us that we were all baptized into that one body by the one spirit.
ഈ ഭാഗങ്ങൾ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്.
These passages are very easy to commit to memory.
നമ്മൾ 3-1-3-1-1-11-12 ഇങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റെഫറൻസ് എല്ലാം നമ്മുടെ മനസ്സിൽ വരും.
3-1, 3-1, 11-12, and 13.
മത്തായി 3,
Matthew chapter 3,
മർക്കോസ് 1,
Mark 1,
ലൂക്കോസ് 3,
Luke 3,
യോഹന്നാൻ 1,
John 1,
അപ്പോസ്തലപ്രവൃത്തി 1,
Acts of the Apostles 1,
അപ്പോസ്തലപ്രവൃത്തി 11,
Acts of the Apostles 11,
1 Corinthians 12,
and 1 Corinthians chapter 12.
അങ്ങനെ ഇത്രയും റഫറൻസ് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബൈബിളിൽ റെഫർ ചെയ്ത് നമുക്ക് ആ വാക്യങ്ങൾ കണ്ടുപിടിച്ച് സംസാരിക്കാവുന്നതാണ്.
If we memorize all of these portions that I referred just now, when we are confronted with a question regarding the baptism of the Holy Spirit, easily we could give a response.
ഈ പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് പ്രധാനമായി 3 വ്യാഖ്യാനങ്ങൾ ക്രൈസ്തവ ഗോളത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
Regarding the baptism of the Holy Spirit, there are 3 prominent interpretations in Christendom.
ഒന്നാമത്തെ വ്യാഖ്യാനം പെന്തക്കോസ്തുകാരുടെ വ്യാഖ്യാനമാണ്.
One is the interpretation put forward by the Pentecostals.
രണ്ടാമത്തെ വ്യാഖ്യാനം പൊതുവായ മറ്റ് ക്രൈസ്തവരുടെ വ്യാഖ്യാനമാണ്.
The other second translation interpretation is the general translation by the Christians.
മൂന്നാമത്തേതു വേദപുസ്തകം വ്യക്തമാക്കുന്ന ഉപദേശമാണ്.
And the third interpretation is the right doctrine put forward by the word of God.
അന്നേരം ആദ്യത്തെ വിശദീകരണം, ആദ്യത്തെ വ്യാഖ്യാനം എന്നുള്ളത്,
the first interpretation,
ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട ശേഷം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ശേഷം
ശേഷം പരിശുദ്ധാത്മ സ്നാനത്തിനായി കാത്തിരിക്കണം.
The first interpretation, Pentecostals, after a person is saved and baptized by water, he has to tarry for the baptism by the Holy Spirit.
അങ്ങനെ കാത്തിരിക്കുമ്പോൾ അവന് പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുന്നു.
And while he is waiting, he is receiving the baptism by the Holy Spirit.
അങ്ങനെ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചു എന്നുള്ളതിന്റെ വ്യക്തമായ അടയാളമാണ് അന്യഭാഷാ ഭാഷണം.
And they also claim that the explicit proof that one person has received the baptism of the Holy Spirit is receiving the gift of speaking in tongue.
അത് വചനപരമായ ഒരു വ്യാഖ്യാനമല്ല.
That is not a scriptural interpretation.
അത് എന്തുകൊണ്ട് വചനപരമല്ല എന്നുള്ളത് നമ്മൾ മൂന്നാമത്തെ വ്യാഖ്യാനം വിശദീകരണം കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും.
Why this interpretation does not align with the scripture will become more clear as we dwell upon the third interpretation later on.
രണ്ടാമത്തെ വ്യാഖ്യാനം എന്നുള്ളത് പൊതുവായ ക്രൈസ്തവരുടെ വ്യാഖ്യാനമാണ്.
The second interpretation is a generic interpretation put forward by Christians as a whole.
ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്ന അതേ സമയത്ത് തന്നെ പരിശുദ്ധാത്മ സ്നാനം ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ നടക്കുന്നു.
That is when a person is saved at that very instance he is baptized by the Holy Spirit.
നമ്മൾ പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ ലൈബ്രറികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുവിധപ്പെട്ട മിക്ക സഭാവിഭാഗങ്ങളുടെയും ബാപ്റ്റിസ്റ്റുകാരുടെയും ഒക്കെ പുസ്തകങ്ങൾ വായിച്ചാൽ അതിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന വ്യാഖ്യാനം ഈ വ്യാഖ്യാനമാണ്.
When we visit some of the Christian libraries and the prominent books written by the Baptists, this is the interpretation that they hold on to.
നമ്മുടെ മധ്യത്തിലും ഒന്ന് രണ്ട് എഴുത്തുകാർ ഈ രണ്ടാമത്തെ വ്യാഖ്യാന രീതിയെ അവലംബിക്കുന്നുണ്ട്.
And even amongst us, one or two writers, they also are on the side of the second interpretation.
രക്ഷിക്കപ്പെട്ട ശേഷം കാത്തിരിക്കണമെന്ന് അവർ പറയുന്നില്ല.
They did not claim that we have to tarry after being saved.
ഒരു പാപി രക്ഷിക്കപ്പെടുന്ന അതേ നിമിഷത്തിൽ തന്നെ പരിശുദ്ധാത്മ സ്നാനവും ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ നടക്കുന്നു.
What they say is at the very instance when a sinner is saved, at that very instance he is baptized by the Holy Spirit.
മൂന്നാമത്തേത് പൊതുവായി ബ്രദറുകാര് വിശ്വസിക്കുന്ന വേദപുസ്തകം നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന വിശദീകരണമാണ്.
The third interpretation is the interpretation that is put forward by the Bible believing brethren believers.
പരിശുദ്ധാത്മ സ്നാനം അത് ചരിത്രപരമാണ്.
The baptism of the Holy Spirit is historical in nature.
പരിശുദ്ധാത്മ സ്നാനത്തിനു വേണ്ടി കാത്തിരിക്കേണ്ടതില്ല.
We do not have to tarry for the baptism of the Holy Spirit.
പരിശുദ്ധാത്മ സ്നാനം ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ നടക്കുന്ന സംഗതിയല്ല.
And the baptism of the Holy Spirit is not an event that takes place at a salvation.
പരിശുദ്ധാത്മ സ്നാനം ചരിത്രപരമായി പെന്തക്കോസ്ത് നാളിൽ നടന്ന സംഭവമാണ്.
It is an event that took place historically on the day of Pentecost.
പിന്നീട് ഒരിക്കലും ആവർത്തിച്ചിട്ടില്ല.
And that event has not repeated again.
എന്നാൽ പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഫലം രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവവൈതൽ അവൻ രക്ഷിക്കപ്പെടുമ്പോൾ അനുഭവിക്കുന്നു.
But the fruit of the baptism of the Holy Spirit is experienced or put forward by a person who is saved.
അതിനെ ചില തെളിവുകൾ വചനത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്.
I just want to point out certain proofs for the third interpretation from the scripture.
പരിശുദ്ധാത്മ സ്നാനം ആവർത്തിക്കുന്നില്ല എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവ് 1 Corinthians 12
1 Corinthians chapter 12 and verse 13 is a proof that the baptism by the Holy Spirit is not repetitive in nature.
അവിടെ നമ്മൾ വായിക്കുന്നു, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റിരിക്കുന്നു.
For by one spirit we were all baptized into one body, whether Jews or Greeks, whether slaves or free, we were all made to drink of one spirit.
So we were baptized.
നമ്മൾ എല്ലാവരും സ്നാനം ഏറ്റു.
അവിടെ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് എന്ന് പറയുന്ന എറിസ്റ്റ് ടെൻസ് ആണ്.
The tense that is used in the Greek language is the aorist tense.
ഗ്രീക്ക് ഭാഷയിൽ നമുക്ക് പ്രധാനപ്പെട്ട 6 ടെൻസുകൾ ഉണ്ട്.
There are 6 tenses in the Greek languages.
ആ 6 ടെൻസുകളിൽ ഒരു പ്രധാനപ്പെട്ട ടെൻസ് ആണ് എറിസ്റ്റ് ടെൻസ്.
And one of the prominent tenses in the Greek language is the aorist tense.
അത് പൊതുവായി സിമ്പിൾ പാസ്റ്റ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്.
The English translation for the aorist tense is a simple past tense.
എന്നാൽ അതിന്റെ സിന്റാക്സ് ഗ്രീക്ക് ഗ്രാമർ നാം പരിശോധിക്കുമ്പോൾ ഈ എറിസ്റ്റ് ടെൻസിന്റെ പ്രധാന ഉപയോഗം എന്നുള്ളത് ഒരിക്കലായിട്ട് നടന്ന സംഭവത്തെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ്.
But the syntax in the Greek language uses the aorist tense only to denote an event that takes place only once in history.
1993 ഒക്ടോബർ മാസം 9-ാം തീയതി കെ.സി. ജോൺസൺ വിവാഹിതനായി എന്ന് പറയാനായിട്ട് ഞാൻ വിവാഹിതനായി എന്നുള്ളതിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ടെൻസ് ഗ്രീക്കിൽ എറിസ് ടെൻസ് ആണ്.
ഒക്ടോബർ 9, 1993 ബ്രദർ കെ.സി. ജോൺസൺ വാസ് വെഡഡ് ഇൻ ഓർഡർ ടു സ്റ്റേറ്റ് ദാറ്റ് ഈവൻ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ പാസ്റ്റ് ഐ വുഡ് യൂസ് ദ എറിസ് ടെൻസ് ഇൻ ഗ്രീക്ക്.
ഞാൻ ഒരിക്കലേ വിവാഹം കഴിച്ചുള്ളൂ.
ഐ ഹാവ് വെഡഡ് ഓൺലി വൺസ്.
അല്ലേ, എന്റെ പിതാവ് 91-ൽ മരിച്ചു എന്ന് പറയാനായിട്ട് ഉപയോഗിക്കുന്ന ടെൻസ് റിസ്ക് ടെൻസ് ആണ്.
ഓർ ടു സേ ദാറ്റ് മൈ ഫാദർ ഡൈഡ് ഇൻ 1991, ദ ടെൻസ് ദാറ്റ് ഐ വുഡ് യൂസ് ഇൻ ഗ്രീക്ക് ഈസ് ദി എറിസ്റ്റ് ടെൻസ്.
എന്റെ മാതാവ് 23 നവംബർ 1-ന് മരിച്ചു എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ടെൻസ് റിസ്ക് ടെൻസ് ആണ്.
ദ സെയിം ടെൻസ് ഐ വുഡ് യൂസ് ടു സേ ദാറ്റ് മൈ മദർ ഡൈഡ് ഇൻ നവംബർ 1, 2023.
ഇവിടെ നാം വായിക്കുന്ന 1 കൊരിന്ത്യർ 12:13 വാക്യത്തിൽ പൗലോസ് യു വേർ ബാപ്റ്റൈസ്ഡ് എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് എറിസ്റ്റ് ടെൻസ് ആണ്.
ആൻഡ് ഹിയർ ഇൻ 1 കൊരിന്ത്യർ 12:13 ദ ടെൻസ് ദാറ്റ് പോൾ യൂസസ് ഇൻ ദ ഗ്രീക്ക് ലാംഗ്വേജ് ഈസ് യു വേർ ഓൾ ബാപ്റ്റൈസ്ഡ്.
അത് വ്യക്തമായ ഒരു തെളിവാണ്. പരിശുദ്ധാത്മ സ്നാനം എന്നുള്ളത് ചരിത്രപരമായി സംഭവിച്ച ഒരു കാര്യമാണ്.
നൗ ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ ക്ലിയർ പ്രൂഫ് ദാറ്റ് ദ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ ഹിസ്റ്റോറിക്കൽ ഇവന്റ് ദാറ്റ് ടുക്ക് പ്ലേസ് വൺസ് അപ്പോൺ എ ടൈം.
എന്നാൽ ആ പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഫലം നാം ഇന്ന് അനുഭവിക്കുന്നു.
ബട്ട് ദ ഫ്രൂട്ട് ഓഫ് ദ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് വി എൻജോയ് ഈവൻ ടുഡേ.
പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ സ്നാനം നടന്നതിന്റെ ഫലമായി രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു.
ഓൺ ദി ഡേ ഓഫ് ദ പെന്തക്കോസ്ത് ആസ് എ റിസൾട്ട് ഓഫ് ദ ബാപ്റ്റിസം ബൈ ദ ഹോളി സ്പിരിറ്റ് ടു തിങ്സ് ടുക്ക് പ്ലേസ്.
ഒന്ന്, പരിശുദ്ധാത്മാവ് ഇന്ന് പ്രവർത്തിക്കുന്ന നിലയിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇറങ്ങി വന്നു.
വൺ, ദ ഹോളി സ്പിരിറ്റ് ഡിസെൻഡഡ് ടു വർക്ക് ഇൻ ദ മാനർ ആസ് വി നോ ടുഡേ.
രണ്ട്, ദൈവത്തിന്റെ സഭ സ്ഥാപിക്കപ്പെട്ടു.
സെക്കൻഡ്, ദ ചർച്ച് ഓഫ് ഗോഡ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ്.
ഇന്നൊരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ
when a sinner is saved,
പരിശുദ്ധാത്മ സ്നാനം ആവർത്തിക്കപ്പെടുന്നില്ല.
The baptism of the Holy Spirit is not repeated.
ആ പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഫലം അവന്റെ ജീവിതത്തിൽ അവന് ലഭിക്കുകയാണ്.
But he is receiving or appropriating the fruit of the baptism by the Holy Spirit into his own life.
ഒന്ന്, ആദ്യദാനമായി പരിശുദ്ധാത്മാവിനെ അവന് ലഭിക്കുന്നു.
One, he is receiving the Holy Spirit as the first gift.
രണ്ട്, കർത്താവ് അവനെ ദൈവസഭയുടെ ഭാഗമാക്കി തീർക്കുന്നു.
Second, the Lord is adding him to the church.
നമുക്കറിയാം, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു.
വി നോ ദ ലോർഡ് ഡൈഡ് ഫോർ അസ്.
1900 വർഷങ്ങൾക്ക് മുമ്പ്,
ഓൾമോസ്റ്റ് 1900 years ബിഫോർ.
ഞാൻ സുവിശേഷം കേട്ട് കർത്താവിൽ വിശ്വസിച്ചപ്പോൾ,
വെൻ ഐ ലിസൺ ടു ദ ഗോസ്പെൽ ആൻഡ് ബിലീവ്ഡ് ഓൺ ദ ലോർഡ്,
കർത്താവ് ആ സന്ദർഭത്തിൽ എനിക്ക് വേണ്ടി മരിക്കുന്നില്ല.
ദ ലോർഡ് അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് മൈ ബിലീവിംഗ് ഹി ഡസ് നോട്ട് ഡൈ ഫോർ മീ അഗൈൻ.
കർത്താവിൽ വിശ്വസിച്ചപ്പോൾ ഏതാണ്ട് 1900 വർഷങ്ങൾക്ക് പിന്നിൽ എനിക്ക് വേണ്ടി മരിച്ച കർത്താവിന്റെ മരണത്തിന്റെ ഫലം ഞാൻ അനുഭവിക്കുകയാണ്.
സോ വെൻ ഐ ബിലീവ്ഡ് ഓൺ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഐ ആം അപ്രോപ്രിയേറ്റിംഗ് ദി ഫ്രൂട്ട് ഓഫ് ദി ക്രൂസിഫിക്ഷൻ ഓഫ് ദ ലോർഡ് 1900 years ബിഫോർ.
അതുപോലെ ഞാൻ രക്ഷിക്കപ്പെടുന്ന സന്ദർഭത്തിൽ പരിശുദ്ധാത്മ സ്നാനം എനിക്ക് വേണ്ടി ആവർത്തിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ എന്നിൽ സംഭവിക്കുന്നില്ല.
സിമിലർലി വെൻ ഐ ആം സേവ്ഡ് ദി ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഡസ് നോട്ട് ഒക്കർ, ഇറ്റ് ഡസ് നോട്ട് ഹാപ്പൻ വിതിൻ മീ.
പെന്തക്കോസ്ത് നാളിൽ നടന്ന പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഫലം ഞാൻ അനുഭവിക്കുന്നു എന്ന് മാത്രം.
ഐ ആം ഓൺലി given to enjoy the fruit of the baptism of the Holy Spirit that occurred on the day of Pentecost.
ആശയത്തിൽ നാം പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചവരാണ്.
And in that sense we also have received the baptism by the Holy Spirit.
രണ്ടാമത്തെ തെളിവ് എന്നുള്ളത്,
the second proof,
പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 7 ഭാഗങ്ങളിൽ നാം കാണുകയുണ്ടായി ആദ്യത്തെ 5 ഭാഗങ്ങളും പ്രവചനപരമാണ്.
Out of the 7 passages that we examined regarding the baptism of the Holy Spirit, as I pointed out, the first 5 passages are prophetical in nature.
4 ഭാഗങ്ങളിൽ യോഹന്നാൻ സ്നാപകൻ അതിനെക്കുറിച്ച് പറയുന്നു. 5-ാമത്തെ ഭാഗത്ത് യേശുക്രിസ്തു അതിനെക്കുറിച്ച് പറയുന്നു.
Out of that, 4 of those statements are made by John the Baptist, and the fifth one is by the Lord himself.
എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും.
The one who is coming after me, he will baptize you with the Holy Spirit.
നമുക്കറിയാം, ഒരു പ്രവചനം എടുത്താൽ പ്രവചനത്തിന് ഒരു പൂർത്തീകരണമുണ്ട്.
When we take a prophecy, there is the fulfillment of the prophecy.
യെശയ്യാ 7:14 നമ്മൾ വായിക്കുന്ന, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും.
In Isaiah chapter 7:9, we know that a virgin will be found with child, and he will be called as Emmanuel.
ആ പ്രവചനത്തിന്റെ നിവൃത്തി കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ നിറവേറി എന്ന് മത്തായി 1:22-23 വാക്യങ്ങളിൽ നാം വായിക്കുന്നു.
Matthew chapter 1:23-24 we read that prophecy by Isaiah was fulfilled at the birth of the Lord Jesus Christ.
പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തികൾ, ഈ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചന നിവൃത്തിയാണ് പെന്തക്കോസ്ത് നാളിൽ നടന്നത്. അത് വീണ്ടും 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 ആവർത്തിക്കപ്പെടുന്നില്ല.
ഇൻ ദ സെയിം സെൻസ് ദി പ്രൊഫസി റിഗാർഡിംഗ് ദി കമ്മിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആസ് മെൻഷൻഡ് ഇൻ മാത്യു, മാർക്ക്, ലൂക്ക് ആൻഡ് ജോൺ ആൻഡ് ഈവൻ ഇൻ ദ ബുക്ക് ഓഫ് ആക്ട്സ് വാസ് ഫുൾഫിൽഡ് ബൈ ദ കമ്മിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഓൺ ദ ഡേ ഓഫ് പെന്തക്കോസ്ത്.
ഇറ്റ് ഡസന്റ്
റിപ്പീറ്റ്. ദ തേർഡ് പ്രൂഫ്,
അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം,
ആക്ട്സ് ഓഫ് ദി അപ്പോസ്തൽസ് ചാപ്റ്റർ 2,
അതിന്റെ 1-ും 2-ും 3-ും വാക്യങ്ങൾ,
verses 1, 2, and 3.
പെന്തക്കൊസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു.
When the day of Pentecost had come, they were all together in one place, and suddenly they came from heaven a noise like a violent rushing wind, and it filled the whole house where they were sitting, and there appeared to them tongues as of fire distributing themselves, and they rested on each one of them.
അപ്പോസ്തലപ്രവൃത്തി ഒന്നാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ,
when we look at Acts of the Apostles chapter 1,
കർത്താവ് അപ്പോസ്തലന്മാരുമായി ഇടപെടുന്നത് നമുക്ക് കാണാൻ കഴിയും.
We see the Lord is dealing with the apostles.
നാലാം വാക്യത്തിൽ അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്,
and verse 4, gathering them together,
നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങി പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം.
He commanded them not to leave Jerusalem but to wait for what the father has promised.
യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും.
For John baptized with water but you will be baptized with the Holy Spirit not many days from now.
യേശുക്രിസ്തു അപ്പോസ്തലന്മാർക്ക് കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് അപ്പോസ്തലന്മാർ യെരൂശലേമിൽ നിന്ന് പോകാതെ കാത്തിരുന്നപ്പോൾ പരിശുദ്ധാത്മ സ്നാനം നടന്നു എന്ന് നമ്മൾ രണ്ടാം അധ്യായത്തിൽ കാണുന്നത്.
And when we come to chapter 2, when the disciples in obedience to the instruction of the Lord Jesus Christ waited in Jerusalem, the Lord gave them the Holy Spirit.
ആ രണ്ടാം അധ്യായത്തിന്റെ ആരംഭ നാളുകളിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടി വന്നിരുന്നപ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാവരും അതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലന്മാരാണ്.
And when on the day of Pentecost they were all gathered together in one place, who were those people who gathered? When we look at the previous chapter, we realize that it's the disciples.
അല്ലാതെ 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 120 പേരുള്ള സംഘമല്ല.
And it is not the company of 120 people who are mentioned later on.
1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലന്മാർക്ക് കർത്താവ് നിർദ്ദേശം നൽകി.
In Acts of the Apostles chapter 1 verses 1 to 5 the Lord instructed the disciples.
2-ാം വാക്യത്തിന്റെ ഇമ്മീഡിയറ്റ് ആന്റിസിഡന്റ് എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരാണ്.
And chapter 2 verse 1 the immediate group referred to is the disciples.
അങ്ങനെ അപ്പോസ്തലന്മാർ ഒരു സ്ഥലത്ത് കൂടി ഇരുന്നപ്പോൾ,
so we could read it like this, while the apostles were gathered together in one place,
അവിടെ സംഭവിച്ച കാര്യങ്ങളുടെ ചരിത്രം ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു.
Luke has recorded the event that took place.
പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി.
We read like this, suddenly there was the sound of a violent rushing wind from heaven, a noise.
അവിടെ കാറ്റടിച്ചില്ല.
There was not a wind that blew.
കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി.
It was only like a noise, like a violent rushing wind.
അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു.
And it filled the whole house where they were sitting.
അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി.
And there appeared to them tongues as of fire.
അവിടെ അഗ്നി പ്രത്യക്ഷമായില്ല.
Fire did not appear.
അഗ്നിജ്വാല പ്രത്യക്ഷമായില്ല.
Not the flames of fire.
പറഞ്ഞിരിക്കുന്ന അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി.
Here it mentioned that there appeared to them tongues as of fire.
അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു.
And they rested on each one of them.
എന്നിട്ട് നമ്മൾ വായിക്കുന്നു, അവർ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി.
And then we read they were all filled with the Holy Spirit and began to speak with other tongues as the Spirit was giving them utterance.
നമ്മൾ 8-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
In Acts of the Apostles chapter 8 we see a group receiving the Holy Spirit.
നമ്മൾ ഇന്നലെ ചിന്തിച്ചതാണ്, ശമര്യയിൽ അപ്പോസ്തലന്മാരായ യോഹന്നാനും പത്രോസും വന്ന് പ്രാർത്ഥിച്ച് കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു.
We know that how in Samaria when James and Peter came and prayed, they received the Holy Spirit.
10-ാം അധ്യായത്തിന്റെ അവസാനം കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് പ്രസംഗിക്കുമ്പോൾ അവർ കർത്താവിൽ വിശ്വസിച്ച് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ച് അന്യഭാഷകളിൽ സംസാരിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്.
Chapter 10 towards the end we also see in the house of Cornelius when Peter entered and preached the word of God and prayed for them, they received the Holy Spirit.
അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ എഫസോസിൽ വെച്ച് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരോട് പൗലോസ് സുവിശേഷം പറഞ്ഞ് അവര് രക്ഷിക്കപ്പെട്ടപ്പോൾ അവരെ സ്നാനപ്പെടുത്തി അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്.
Acts of the Apostles chapter 19 we find a group disciples of John the Baptist when Paul laid his hands on them and prayed for them, we see that they received the Holy Spirit and began to speak in tongue.
8-ാം അധ്യായത്തിലോ
But what about chapter 8?
10th adhyayathilo
or chapter 10?
19th adhyayathilo
or chapter 19?
Parishuddhaatmaavu pratyakshamayi vannu ennu rekhapaduthirikkunna bhagangalil,
in all the passages where it is recorded that the visibly the Holy Spirit came amongst them,
Pentecostal naalil rekhapaduthirikkunnathu poleulla sambhavangal pinna aavarthikkappettittilla.
We see events that took place on the day of Pentecost similar to that has not been repeated.
Angane sambhavichathaya apostala pravartikalil pinne oru bhagathil Lukos
And later on, in no other passage, Luke has recorded that a similar event repeated.
അങ്ങനെ സംഭവിക്കുന്നതായി ലേഖനങ്ങളിൽ പരാമർശമില്ല.
And neither do we find any mention of that in the epistles.
അങ്ങനെ ഇനി സംഭവിക്കുമെന്ന് വെളിപ്പാട് പുസ്തകത്തിലില്ല.
And nor is Revelation claiming that a future event like this will take place.
ഇതുവരെയുള്ള സഭാചരിത്രത്തിലും ഇതുപോലെ സംഭവിച്ചതായിട്ട് ആരും എഴുതി ഞാൻ വായിച്ചിട്ടില്ല.
And in the past history of the church thus far, no one has written that such an event has occurred again.
അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിന്റെ 1 2 3 വാക്യങ്ങൾ വ്യക്തമാക്കുന്നത് പെന്തക്കോസ്ത നാളിൽ പരിശുദ്ധാത്മ സ്നാനം നടന്നപ്പോൾ സംഭവിച്ചതുപോലെയുള്ള സംഭവങ്ങൾ പിന്നീട് ഒരിക്കലും ആവർത്തിക്കപ്പെട്ടിട്ടില്ല.
As Luke is recording Acts of the Apostles chapter 2 verses 1 2 and 3, the coming of the Holy Spirit signified on the day of Pentecost was never repeated again in history.
അതുകൊണ്ട് പരിശുദ്ധാത്മ സ്നാനം ചരിത്രപരമാണ്.
Therefore the baptism by the Holy Spirit, it's historical in nature.
മൂന്ന് കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്.
And three reasons lined up for that.
1 കൊരിന്ത്യർ 12-ന്റെ 13-ൽ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് എറിസ്റ്റ് ടെൻസ് ആണ്. അത് ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ആക്ഷനെ കാണിക്കുന്ന ടെൻസ് ആണ്.
1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 12 വേഴ്സ് 13, the tense that Paul uses for the Holy Spirit baptism is the aorist tense. It's a historical event that never repeats itself.
പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏഴ് ഭാഗങ്ങളിൽ അഞ്ച് ഭാഗങ്ങളും പ്രവചനപരമാണ്. ആ പ്രവചനത്തിന് ഒരു നിവൃത്തിയുണ്ട്. ആ നിവൃത്തി പെന്തക്കോസ്ത് നാളിൽ നടന്നു. അത് പിന്നീട് ആവർത്തിക്കപ്പെടുന്നില്ല.
Now out of the 5 passages out of the 7 passages, 5 passages are prophetical in nature. We looked at them, and for every prophecy there is a fulfillment, and the fulfillment of that took place on that day of Pentecost. It never repeats again.
And മൂന്നാമത്തെ തെളിവ് അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുപോലെയുള്ള സംഭവങ്ങൾ പിന്നീട് ആവർത്തിച്ചതായി അപ്പോസ്തല പ്രവൃത്തികളിലോ ബൈബിളിലെ മറ്റ് പുസ്തകങ്ങളിലോ രേഖപ്പെടുത്തിയിട്ടില്ല.
And the third proof, as we find in Acts of the Apostles chapter 2 verses 1 2 3, those events that happened on the day of Pentecost, similar and therefore the baptism of the Holy Spirit is historical. It is not repetitive. It is not an event that repeats itself at our salvation.
എന്നാൽ നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ആ പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഫലമായ രണ്ട് ഗുണങ്ങൾ നമുക്ക് ലഭിച്ചു.
But when we were saved, we received two gifts that are connected with the baptism of the Holy Spirit.
ഒന്ന് പരിശുദ്ധാത്മാവ് എന്ന ദാനത്തെ നമുക്ക് ലഭിച്ചു.
We received the gift of the Holy Spirit.
രണ്ട് കർത്താവ് നമ്മെ ദൈവസഭയുടെ ഭാഗമാക്കി തീർത്തു.
Second, the Lord has added us as members into his church.
അപ്പോസ്തല പ്രവൃത്തി 2:47 നമ്മൾ വായിക്കുന്ന കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു.
Acts of the Apostles chapter 2 verse 47, and the Lord was adding to their number day by day those who were being saved.
ഒന്നാമത് നമ്മൾ പരിശുദ്ധാത്മ സ്നാനത്തോട് ബന്ധപ്പെട്ട അതിന്റെ വചന ഭാഗങ്ങൾ കണ്ടു.
Firstly we looked at the scriptural portions referring to the baptism of the Holy Spirit.
രണ്ടാമത് അതിന്റെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ കണ്ടു.
Secondly we looked at the three different interpretations.
നമ്മൾ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മ സ്നാനം അത് ആവർത്തിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്.
Thirdly as we were meditating now, the baptism of the Holy Spirit does not repeat.
നാലാമത് ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്
Fourthly what
അന്യഭാഷ പരിശുദ്ധ ആത്മ സ്നാനത്തിന്റെ അടയാളമോ
whether the speaking in tongue is a explicit sign of the Holy Spirit.
പെന്തക്കോസ്തുകാരെ സാധാരണ പറയാറുള്ളത് ഞാൻ ആദ്യം ഓർപ്പിക്കുകയുണ്ടായി രക്ഷിക്കപ്പെട്ട ശേഷം പരിശുദ്ധാത്മ സ്നാനത്തിനായി നാം കാത്തിരിക്കണം. അങ്ങനെ പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുമ്പോൾ അതിന്റെ അടയാളമാണ് അന്യഭാഷ.
The teaching of the Pentecost, as I reminded you, after being saved you have to wait for the gift of the Holy Spirit, and when you receive the gift of the Holy Spirit, the explicit sign is the ability to speak in tongue.
പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഫലമാണ് അന്യഭാഷ എന്നുള്ളതും വചനവിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്.
Again a statement that speaking in tongue is the fruit of the baptism of the Holy Spirit is contrary to scripture.
1 Corinthians chapter 12 and verse 13, കൊരിന്ത്യ സഭയിലെ വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്,
പോൾ സ്പീക്കിംഗ് ടു ദ ചർച്ച് ബിലീവേഴ്സ് ഇൻ കൊരിന്ത്,
യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റിരിക്കുന്നു.
Jews or Greeks, whether slaves or free, we were all made to drink of the one spirit. We were all baptized into that one body.
കൊരിന്ത് സഭയിലെ എല്ലാ ദൈവമക്കളും പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചവരാണ്.
Now all the believers, members in the Corinthian church, they received the baptism of the Holy Spirit.
ഇനി 28 മുതലുള്ള വാക്യങ്ങൾ നോക്കിയേ.
Now looking down from verses 28 onwards.
ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു.
And God has appointed in the church first apostles, second prophets, third teachers, then miracles, then gifts of healing, helps, administrations, various kinds of tongues.
ഏതൊക്കെ തരത്തിലുള്ള വരങ്ങൾ നൽകി എന്നുള്ള ചുരുക്കമായിട്ട് പൗലോസോട് ഓർപ്പിക്കുക.
We see Paul is summarizing the different diverse kinds of gifts that they received.
എന്നിട്ട് ചില ചോദ്യങ്ങൾ പൗലോസ് അവിടെ ചോദിക്കുന്നു.
And later on Paul is putting forward a certain question.
29-ാം വാക്യം.
Verse 29.
എല്ലാവരും അപ്പോസ്തലന്മാരോ?
All are not apostles, are they?
എല്ലാവരും അപ്പോസ്തലന്മാരാണോ?
Are all apostles?
നമുക്കറിയാം എല്ലാവരും അപ്പോസ്തലന്മാർ അല്ല.
Not everyone is an apostle.
എന്നിട്ട് ഇവിടെ ഗ്രീക്ക് ഭാഷയിൽ ഒരു ആൻസർ യെസ് എന്നുള്ള നിലയിൽ എക്സ്പെക്ട് ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്, നോ എന്നുള്ള നിലയിൽ ഉത്തരം പ്രതീക്ഷിക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്ന രീതിയുണ്ട്.
Now in the Greek language they have a kind of framing a question where the expected answer would naturally be yes, and another type of framing a question where the natural answer should be a no.
29 30 വാക്യങ്ങളിൽ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിന്റെയും എക്സ്പെക്ടഡ് ആൻസർ നോ എന്നാണ്.
In the Greek language verses 29 and 30 all those questions that were raised has an expectation of a negative answer.
ഇനി ആ ഗ്രീക്ക് ഗ്രാമർ അറിഞ്ഞില്ലെങ്കിലും കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാം എല്ലാവരും അപ്പോസ്തലന്മാരല്ല.
Even without applying the Greek grammar, common sense dictates that not everyone is an apostle.
എല്ലാവരും പ്രവാചകന്മാരോ?
Neither are everyone a prophet.
അല്ല എന്ന ഉത്തരം.
And the answer is no.
എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ?
Are all teachers.
എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ?
Are all workers of miracles.
എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ?
All do not have the gifts of healing, do they?
എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നു.
And all do they speak with the tongue? What is the answer to all of these
എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നില്ല എന്ന്.
The answer is that not all the people speak with different tongues.
ഒന്നാം നൂറ്റാണ്ടിൽ,
in the first century,
അന്യഭാഷാഭരം നിലവിലുള്ള ഒന്നാം നൂറ്റാണ്ടിൽ,
the first century where the gift of the speaking in tongue was still prevalent,
കൊരിന്ത്യ സഭയിലെ എല്ലാ ദൈവമക്കളും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരാണെന്ന് 13-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞിട്ട്,
having already stated in verse 13 that all the believers in the Corinthian church were baptized by the Holy Spirit,
കേരളത്തിലുള്ള ബ്രദറുകാര് അന്യഭാഷ സംസാരിക്കണമെന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്?
If back then in the first century all those who received the baptized with the Holy Spirit were not all speaking in tongue, how appropriate would it be to claim so far later in time 21st century in Kerala all who are baptized by the Holy Spirit should speak in tongue?
അതെ, രണ്ടാമത്തെ തെളിവ്,
the second proof,
കൊരിന്ത്യ സഭയിലെ എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചില്ല എന്നുള്ളതിന്റെ രണ്ടാമത്തെ ശക്തമായ തെളിവ് 14-ാം അധ്യായമാണ്.
And it is 1 Corinthians chapter 14 that is an emphatic answer or a proof to the fact that not everyone in the Corinthian church spoke in tongues.
കൊരിന്ത്യ ലേഖനത്തിൽ ഈ 1 കൊരിന്ത്യർ 12 13 14 അധ്യായങ്ങൾ എഴുതാൻ ഒരു കാരണമുണ്ട്.
There was a reason for Paul to write 1 Corinthians chapter 12 13 and 14.
കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾ രണ്ട് ഗ്രൂപ്പായി വരങ്ങളെ ചൊല്ലി ശണ്ടയിടാനായിട്ട് തുടങ്ങി.
And now the Corinthian church were grouped into two divisions quarreling about the nature of the gifts that they had.
അന്യഭാഷാ വരമുള്ളവരും,
people who had the gift of speaking in tongues,
പ്രവചന വരമുള്ളവരും,
and on the other side those who had the gift of prophecy.
ഈ രണ്ട് കൂട്ടരും അവകാശപ്പെടാൻ തുടങ്ങി ഞങ്ങളുടെ വരമാണ് ശ്രേഷ്ഠമായ വരം.
And both of these began to clash with each other claiming that our gift is the most superlative gift.
ഇതിന്റെ വിശദീകരണം നൽകാനാണ് പൗലോസ് 12 13 14 അധ്യായങ്ങൾ ആ കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയത്.
And in order to give the clarity about the gifts that they have been given, Paul writes 1 Corinthians 12 13 and 14.
12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെ കുറിച്ച് പൊതുവായ ഒരു വിശദീകരണം പൗലോസ് നൽകി.
Chapter 12 Paul gives a generic introduction regarding the gift of the Holy Spirit.
എന്നിട്ട് 13-ാം അധ്യായത്തിൽ അതിശ്രേഷ്ഠ വരത്തെ കുറിച്ചുള്ള വിശദീകരണം നൽകുകയാണ്.
And chapter 13 Paul eloquently describes the superlative gift.
അതിലേക്ക് കടക്കുന്ന 31-ാം വാക്യത്തിലൂടെയാണ്, 12-ന്റെ 31.
And we reach unto chapter 13 from chapter 12 verse 32. 31.
ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പി.
And he says, but earnestly desire the greater gifts.
അതിശ്രേഷ്ഠമായ മാർഗ്ഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
And I will show you a still more excellent way.
കൃപാവരങ്ങളെ കുറിച്ച് പൊതുവായി പറഞ്ഞിട്ട്
after generally mentioning about the gifts
ചില പ്രത്യേക വരങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ട്
and after mentioning a certain special gifts
എല്ലാവരും അപ്പോസ്തലന്മാരോ എല്ലാവരും പ്രവാചകന്മാരോ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നോ ഒക്കെ ചോദിച്ചിട്ട്
after asking are all questions are all prophets are all speaking in tongues
പൗലോസ് പറയുകയാണ് ശ്രേഷ്ഠ വരങ്ങളെ നിങ്ങൾ വാഞ്ചിക്കുക
Paul concludes by saying earnestly desire the greater gifts
ആ ശ്രേഷ്ഠ വരങ്ങളെ കുറിച്ചുള്ള പരാമർശം 13-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യത്തിലുണ്ട്
and the elaboration about those greater gifts we find in the last portion of chapter 13
വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു
chapter 13 now faith hope and love abide these three
but 12-ന്റെ അവസാന വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠ വരങ്ങൾ വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നിവയാണ്
so the greater gifts that Paul had mentioned in the end of chapter 12 we find it at the end of chapter 13 faith hope and love
12-ന്റെ ലാസ്റ്റ് സെന്റൻസിൽ പറഞ്ഞിരിക്കുന്ന അതിശ്രേഷ്ഠമായ വരം എന്നുള്ളത് 13-ാം അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്ന സ്നേഹമാണ്
but the very last mention of a still more excellent way in chapter 12 we find it at the very end of chapter 13
13-ാം വാക്യത്തിൽ 13-ന്റെ 13-ൽ പറയുന്ന ഇവയിൽ വലിയതോ സ്നേഹം തന്നെ
and the concluding words of chapter 13 but the greatest of these is love
ശ്രേഷ്ഠ വരങ്ങൾ വിശ്വാസം പ്രത്യാശ സ്നേഹം
the greater gifts they are faith hope and love
ഈ ശ്രേഷ്ഠ വരങ്ങളിൽ അതിശ്രേഷ്ഠം സ്നേഹം
and among these the greatest is of these is love
13-ാം അധ്യായത്തിൽ ആ സ്നേഹത്തെ കുറിച്ച് പറയുകയാ
now chapter 13 is the chapter of love
സ്നേഹം സ്പർദ്ധിക്കുന്നില്ല
that
5-ാം വാക്യം
verse 5 that love does not provoke
സ്നേഹം നിഗളിക്കുന്നില്ല
it does not take pride
ചീട്ടുന്നില്ല
it does not get puffed up
അയോഗ്യമായി നടക്കുന്നില്ല
it does not walk in wrong ways
സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല
it does not seek selfish
gains ദേഷ്യപ്പെടുന്നില്ല
it does not get angry
ദോഷം കണക്കിടുന്നില്ല
it does not count evil
സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു
it does not rejoice in unrighteousness it forbears everything
എല്ലാം വിശ്വസിക്കുന്നു
it believeth all things
എല്ലാം പ്രത്യാശിക്കുന്നു
and it hopes for all things
എല്ലാം സഹിക്കുന്നു
it endures all things
സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല
and love never fails
അതിശ്രേഷ്ഠമായ വരം സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല
but the greatest of these love that will never fail
എന്നിട്ടെന്താ പൗലോസ് പറയുന്നത്
and then what does Paul go on to say
പ്രവചന വരമോ നീങ്ങി പോകും
he says that the gifts of prophecy they will be done away
ഭാഷാ വരമോ അത് നിന്നു പോകും
if there are tongues they will cease
ജ്ഞാനമോ അത് നീങ്ങി പോകും
if there is knowledge it will be done away
അംശമായി മാത്രം നാം അറിയുന്നു
for we know in part
അംശമായി മാത്രം പ്രവചിക്കുന്നു
and we prophesy in part
പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങി പോകും
but when the perfect comes the partial will be done away
സ്നേഹം ഒരു നാളും മുതിർന്നു പോകയില്ല
love will never fail
ഈ കൊരിന്ത്യ സഭയിൽ പ്രശ്നക്കാര് പ്രശ്നമുണ്ടാക്കുന്ന വരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പൗലോസ് പറയുകയാ പ്രവചന വരം അത് നീങ്ങി പോകും
പോൾ ആഫ്റ്റർ ഹാവിംഗ് ടോക്ക്ഡ് അബൌട്ട് ദോസ് ഗിഫ്റ്റ്സ് വിത്ത് വിച്ച് ദ കൊരിന്ത്യൻസ് വർ ക്വാറലിംഗ് അബൌട്ട്
ഭാഷാ വരം നിന്നു പോകും
ഹി സേസ് ദാറ്റ് ദി പ്രൊഫസി ഇറ്റ് വിൽ ബി റിമൂവ്ഡ്
ജ്ഞാനം നീങ്ങി പോകും
ആൻഡ് ദി ഗിഫ്റ്റ് ഓഫ് ടങ്സ് ആൻഡ് നോളജ് വിൽ ഓൾ ബി ഡൺ അവേ
വിത്ത് വരുമ്പോൾ അംശമായത് നീങ്ങി പോകും
വെൻ ദ പെർഫെക്റ്റ് കംസ് ദ പാർഷ്യൽ വിൽ ബി ഡൺ അവേ
എന്നിട്ടാണ് 14-ാം അധ്യായത്തിൽ അവരുടെ ആ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നത്
and then Paul is descending into the most important topic in chapter 14
വീട്ടിൽ ചെന്ന് 14-ാം അധ്യായം ഒന്ന് ശരിക്കും വായിക്കണം
go home and do read chapter 14
ആവർത്തിച്ച് പൗലോസ് ഓർപ്പിക്കുന്ന ഒരു കാര്യം
repeatedly Paul is reminding
ഒരു സ്ഥലം സഭയ്ക്ക് അന്യഭാഷാ ഭാഷണത്തേക്കാൾ പ്രാധാന്യമുള്ള വരം
He reminds that in a local assembly what is more desirable than the gift of the tongue is the gift of prophecy
pala pravisham paulos aavarthich avare orthikunnundo anya bhasha ennulla varathekal oru stalam sabhaykku prayojanam ullathu
repetitively Paul is reminding that in a local church what is more profitable than the gift of speaking in tongue is the gift of prophecy
nammada vishayam enda
what is our subject
പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു എന്നുള്ളതിന്റെ വ്യക്തമായ അടയാളമാണ് അന്യഭാഷാ ഭാഷണം
വി ബിഗാൻ വിത്ത് ദ റോങ് ഡോക്ട്രിൻ ദാറ്റ് ഈസ് ബീങ് ടോട്ട് ദാറ്റ് ദി സ്പീക്കിംഗ് ഇൻ ടങ് ഈസ് എൻ എക്സ്പ്ലിസിറ്റ് സൈൻ ഓഫ് ദ ഫാക്ട് ദാറ്റ് എ പേഴ്സൺ ഈസ് ബാപ്റ്റൈസ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്
1 കൊരിന്ത്യർ 12:13 കൊരിന്ത്യ സഭയിലെ എല്ലാ ദൈവമക്കളും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരാണ്
1 കൊരിന്ത്യർ 12:13 വി സോ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ കൊരിന്ത്യൻ ചർച്ച് ദേ റിസീവ്ഡ് ദ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്
പക്ഷേ 14-ാം അധ്യായത്തിൽ നമ്മൾ എന്താ കാണുന്നത്
ബട്ട് വാട്ട് വി സീ ഇൻ ചാപ്റ്റർ 14
രണ്ട് ഗ്രൂപ്പ്
ദേർ ആർ ടു ഗ്രൂപ്പ്സ്
ഒരു കൂട്ടർക്ക് അന്യഭാഷാവരമുണ്ട്.
One group they have the gift of tongues.
രണ്ടാമത്തെ കൂട്ടർക്ക് പ്രവചനവരമുണ്ട്.
The second group they have the gift of prophecy.
ഈ പ്രവചനവരമുള്ളവർക്ക് ഏതു വരമില്ല?
But those who are prophesying, what gift do they lack?
പ്രവചനവരമുള്ളവർക്ക് അന്യഭാഷാവരം ഇല്ല.
Those who have the gift of prophecy, they do not have the gift of speaking in tongue.
അതുകൊണ്ടാണ് കൊരിന്ത്യ സഭയിൽ തർക്കം ഉണ്ടായത്.
And that is why there was the bickering in the Corinthian church.
ഒന്നാം നൂറ്റാണ്ടിൽ അന്യഭാഷ എന്നുള്ള വരം നിലവിലുള്ള കാലഘട്ടത്തിൽ
ഡ്യൂറിംഗ് ദി ഫസ്റ്റ് സെഞ്ചുറി വേർ ദിസ് ഗിഫ്റ്റ് ഓഫ് ദി ടങ് വാസ് സ്റ്റിൽ പ്രിവലന്റ്
12-ാം അധ്യായത്തിൽ പൗലോസ് വ്യക്തമായി കൊരിന്ത്യ സഭയിലെ എല്ലാ ദൈവമക്കളും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരാണെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് പറയുകയാണ്.
ഹാവിംഗ് ഓൾസോ ക്ലിയർലി റിമൈൻഡഡ് ദാറ്റ് ഓൾ ദി മെമ്പേഴ്സ് ഇൻ ദി കൊരിന്ത്യൻ ചർച്ച് ദെംസെൽവ്സ് ഹാവ് റിസീവ്ഡ് ദി ബാപ്റ്റിസം ഓഫ് ദി ഹോളി സ്പിരിറ്റ്.
കൊരിന്ത്യ സഭയിലെ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ അല്ലയോ പ്രവചനപരമുള്ളവരെ നിങ്ങളുടെ വരമാ ശ്രേഷ്ഠം, ഭാഷാപരമുള്ളവരെ നിങ്ങളുടെ വരത്തേക്കാൾ ശ്രേഷ്ഠം പ്രവചനപരമാണ്.
പോൾ ഈസ് കൺക്ലൂഡിംഗ് ദാറ്റ് ദോസ് ഹു ഹാവ് ദി ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി ദേ ആർ ഇൻ എ മച്ച് പ്രോഫിറ്റബിൾ ഗിഫ്റ്റ് ഫോർ ദി ലോക്കൽ അസംബ്ലി ദാൻ ദോസ് ഹു ആർ സ്പീക്കിംഗ് ഇൻ ടങ്.
ഒന്നാം നൂറ്റാണ്ടിലെ അവസ്ഥ അതാണെങ്കിൽ,
ഇഫ് ദാറ്റ് ഇസ് ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ബാക്ക് ദെൻ ഇൻ ദി ഫസ്റ്റ് സെഞ്ചുറി,
ഈ 21-ാം നൂറ്റാണ്ടിൽ വന്ന് ബ്രദറുകാരെ കാത്തിരിപ്പ് പഠിപ്പിച്ച് ബ്രദറുകാർ കന്യഭാഷ ഉണ്ടാക്കി കൊടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ?
ഇസ് ദെയർ നെസസിറ്റി ഫോർ ടീച്ചിങ് ദി ബ്രദറിൻ പീപ്പിൾ ടു ടാരി സോ ദാറ്റ് ദേ മൈറ്റ് റിസീവ് ദി ബാപ്റ്റിസം ഓഫ് ദി ഹോളി സ്പിരിറ്റ്?
അത് വചനപരമായ ഒരു ഒരു പ്രവൃത്തിയല്ല.
വി ഫൈൻഡ് ദാറ്റ് ടീച്ചിങ് ഈസ് നോട്ട് ഇൻ ലൈൻ വിത്ത് ദി സ്ക്രിപ്ചർ.
ഞാൻ മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് ആ 13:8, 9, 10 വാക്യങ്ങൾ ഒന്ന് വിശദീകരിച്ചിട്ട് മുന്നോട്ട് പോകാം.
ബിഫോർ ഗോയിങ് ഫോർവേഡ് ഐ ജസ്റ്റ് വാണ്ട് ടു ഇലാബറേറ്റ് ചാപ്റ്റർ 13:8-10.
അവിടെ നമ്മൾ കാണുന്ന പ്രവചനപരമോ അത് നീങ്ങിപ്പോകും.
വി റീഡ് ദാറ്റ് ദി ഗിഫ്റ്റ്സ് ഓഫ് പ്രൊഫസി ദാറ്റ് വിൽ ബി ഡൺ അവേ.
അത് ശരിയായി ട്രാൻസ്ലേറ്റ് ചെയ്താൽ,
ഇഫ് യു ട്രാൻസ്ലേറ്റ് ഇറ്റ് റൈറ്റ്ലി,
പ്രവചനപരമോ അത് നീക്കപ്പെടും എന്നാണ്.
The gift of prophecy will be done away with.
അത് ഗ്രീക്ക് ഭാഷയിൽ പാസീവ് വോയിസിൽ ആണ്.
In the Greek it is in the passive voice.
അതുപോലെ തന്നെ മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ജ്ഞാനമോ അത് നീങ്ങിപ്പോകുമെന്നുള്ളത്, ജ്ഞാനമോ അത് നീക്കപ്പെടും, പാസീവ് വോയിസിൽ ആണ്.
In the same voice regarding knowledge it is said that if there is knowledge it will be done away with.
എന്നാൽ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞിരിക്കുന്ന ഭാഷാവരം,
but in between that gift of the tongue is mentioned,
അത് ഗ്രീക്ക് ഭാഷയിൽ മാത്രമുള്ള ഒരു വോയിസ് ആണ്, മിഡിൽ വോയിസ്.
It is only a voice that is found in the Greek language, the middle voice.
The subject is acting upon itself.
The subject is acting upon itself.
ഭാഷാവരം തനിയെ നിന്നു പോകുമെന്ന്.
There it reads like this: if there are tongues, they will cease.
They will cease by itself.
By itself.
Okay. അല്ലെങ്കിൽ themselves. Okay. എന്നാൽ ഇവിടെ പ്രവചനവരം നീക്കപ്പെടണമെങ്കിൽ something should come.
The meaning is that if the prophecy, the gift of prophecy has to be done away with, something ought to come to replace.
ജ്ഞാനം എന്നുള്ള വരവും മറ്റൊന്നിനാൽ മാറ്റപ്പെടണം.
Similarly, knowledge, the gift of knowledge to be done away with should be replaced with something else.
9-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, അംശമായി മാത്രം നാം അറിയുന്നു.
In verse 9 Paul says, for we know in part.
അംശമായി മാത്രം പ്രവചിക്കുന്നു.
And we prophesy in part.
മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് 8-ാം വാക്യത്തിൽ പറഞ്ഞിട്ട്,
having mentioned about three subjects in verse 8,
adile rendu karyangal amsham ennu parayunu,
two of them he selectively say that they are partial.
Aa jnanam ennulla varam amshamaanu,
the gift of the knowledge that is partial.
Amshamayi naam ariyunu,
we know in part.
Pravachana varavu amshamaanu.
Similarly, prophecy, we prophecy in part.
9-ാം vaakyam amshamayi maatram pravachikkunu,
we prophecy in part. Verse 9,
ennittu 10-ാം vaakyathil parayana, poornamayiru varumbol അംശമായതു നീക്കപ്പെടും.
Verse 10, but when the perfect comes, the partial will be done away.
നമ്മുടെ മലയാളത്തിൽ കാണുമ്പോൾ, ഇംഗ്ലീഷിൽ കാണുന്ന നീങ്ങി പോകുമെന്നുള്ള ട്രാൻസ്ലേഷൻ അല്ല.
It is not the active voice that saying that it will go away.
പൂർണ്ണമായതു വരുമ്പോൾ, പൂർണ്ണമായതിനാൽ അംശമായ പ്രവചനവരവും ജ്ഞാനമെന്നുള്ള വരവും നീക്കപ്പെടും.
It says like this, when the perfect comes, meaning to say that the perfect having already come, then that which is in part, that is the knowledge and the prophecy will be done away with.
പൂർണ്ണമായതു വന്ന അംശമായ ജ്ഞാനമെന്ന വരവും അംശമായ പ്രവചനവരവും നീക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഭാഷാവരം തനിയെ നിന്നു പോകുമെന്ന ഇവിടെ പൗലോസ് വ്യക്തമാക്കുന്നു.
So what Paul is intending to say here is that before the perfect comes and does away with the partial gifts of the knowledge and the gifts of prophecy, the gift of tongue prior to that will cease away by itself.
ഈ ഭാഷാവരം നിന്നു പോകുന്നതിന് പൂർണ്ണമായത് വരേണ്ട കാര്യമില്ല.
For the tongue to cease, it does not have to tarry until the perfect comes.
ഭാഷാവരം തനിയെ നിന്നു പോകും.
The gift of the tongue will cease by itself.
എന്നാൽ പ്രവചന വരവും ജ്ഞാനം എന്നുള്ള വരവും പൂർണ്ണമായതിനാൽ നീക്കപ്പെടും.
But the gift of the prophecy and the gift of the knowledge that is tarrying for the perfect to come to replace it. What is the one that is referred to as the perfect?
പൊതുവേ പെന്തക്കോസ്തുകാര് പറയുന്നത് പൂർണ്ണമായത് കർത്താവാണ്, കർത്താവ് വരുമ്പോൾ മാത്രമേ ഇത് നീക്കപ്പെടുകയുള്ളൂ.
The interpretation held on to by the Pentecostals is that the perfect refers to Christ. When Christ comes, these things will be removed.
നമുക്കറിയാം കർത്താവിനെ വിശേഷിപ്പിക്കുന്ന പദങ്ങൾ കർത്താവ്.
We know that how we address the Lord, he is our Christ, he is Lord.
അല്ലെങ്കിൽ യേശുക്രിസ്തു ദൈവമാണ്, ദൈവം.
Or Jesus Christ, God, we address him as God.
അല്ലെങ്കിൽ യേശു എന്നുള്ള പേര്.
Or by his name, Jesus.
ഈ പദങ്ങളൊക്കെ ഗ്രീക്ക് ഭാഷയിൽ പുല്ലിംഗ രൂപങ്ങളാണ്.
In the Greek language, these are all masculine nouns.
ഇവിടെ പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീക്കപ്പെടും.
Here what we read is when the perfect comes, the partial will be done away with.
പൂർണ്ണമായത് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവിന്റെ സബ്സ്റ്റാൻറ്റീവ് യൂസേജ് ആണ്.
When we look at the usage of the perfect, it is used as an adjective to describe the noun.
പൂർണ്ണമായത് ഗ്രീക്ക് ഭാഷയിൽ ന്യൂട്രൽ ജെൻഡർ ആണ്, നപുംസകലിംഗമാണ്.
ഇൻ ദ ഗ്രീക്ക് ലാംഗ്വേജ് ദി പെർഫെക്റ്റ് ദാറ്റ് ഈസ് മെൻഷൻ ദേർ, ഇറ്റ് ഈസ് ഡിവോയിഡ് ഓഫ് എനി, ഇറ്റ്സ് നൈദർ മാസ്കുലിൻ നോർ ഫെമിനിൻ, ഇറ്റ്സ് എ ന്യൂട്രൽ ജെൻഡർ.
ഈ പൂർണ്ണമായത് സൂചിപ്പിക്കുന്നത് ഒരു ഒരു ന്യൂട്രൽ നൗണിനെ ആയിരിക്കണം.
സോ ദി പെർഫെക്റ്റ് വട്ട് എവർ ഇറ്റ് ഈസ് റെഫറിംഗ് ടു ഷുഡ് ബി എ ന്യൂട്രൽ നൗൺ.
യേശു കർത്താവ്, ദൈവം, ഈ പദങ്ങളൊക്കെ, കർത്താവിനെ വിശേഷിപ്പിക്കുന്ന പദങ്ങളൊക്കെ പുല്ലിംഗ രൂപമായതുകൊണ്ട് ഒരിക്കലും ഇത് ഈ പൂർണ്ണമായത് കർത്താവാണെന്ന് ഗ്രാമാറ്റിക്കലായിട്ട് പറയാനായിട്ട് കഴിയും.
And therefore when we look at the names or nouns, Jesus, the Lord, the Christ or God, all of these things having a masculine gender cannot fit in with the Greek syntax that is used here in the neutral gender.
ഈ ഉത്തരം പറയുമ്പോൾ അവര് പറയും പൂർണ്ണമായത് കർത്താവിന്റെ വരവാണ്.
Then when we respond like this, they will claim that the perfect means to the future coming of the Lord.
കർത്താവിന്റെ മടങ്ങി വരവ് വരെ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുമെന്ന് അവര് പറയും.
So meaning to say that they have an extended time to speak in the tongues, everybody, till the coming of the Lord.
നമ്മൾ ഗ്രീക്ക് ഭാഷ പഠിക്കുമ്പോൾ കർത്താവിന്റെ മടങ്ങി വരവിനെ സൂചിപ്പിക്കുന്ന മൂന്ന് പദങ്ങളുണ്ട്.
When we look at the Greek language, there are three terms that are used in relation to the return of the Lord Jesus Christ.
അതിന്റെ പദം വരവ്, coming.
The first term is coming.
അതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം പാറൂസിയ എന്നുള്ള പദമാണ്.
The term used in Greek for that is parousia.
രണ്ടാമത്തേത് പ്രത്യക്ഷത.
The second term is appearing.
Epiphania എന്ന പദമാണ്
ഉപയോഗിച്ചത്. Yeah, epiphania in Greek.
മൂന്നാമത്തെ പദം വെളിപ്പാട്.
And third is revealed.
Revelation.
Revelation.
അതിന്റെ ഗ്രീക്ക് പദം apocalypsis.
Apocalypsis in Greek.
ഗ്രീക്ക് ഭാഷയിൽ ഈ പാറൂസിയ, ഈ എപ്പിഫാനിയ, അപ്പോക്കാലിപ്സിസ് ഈ മൂന്ന് പദങ്ങളും feminine genders ആണ്, സ്ത്രീലിംഗമാണ്.
In the Greek language, parousia, apocalypsis, Epiphania. All of these are feminine nouns in the Greek language.
അതുകൊണ്ട് ക്രിസ്തുവിന്റെ മടങ്ങി വരവാണ് പൂർണ്ണമായതെന്ന് ഗ്രാമാറ്റിക്കലായിട്ട് വ്യാകരണപരമായിട്ട് തെളിയിക്കാനായിട്ട് കഴിയും.
And therefore again, if the perfect is referring to the future coming of the Lord, it being a feminine nature cannot fit in to the Greek syntax.
ചിലര് പറയാറുണ്ട് നിത്യതയാണ് പൂർണ്ണമായത്.
Some people finally say that eternity is what is referred to as perfect.
നിത്യതയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദവും പുല്ലിംഗ രൂപങ്ങളാണ്.
Again, but in Greek language, eternity, the term is also feminine in nature.
നമ്മൾ പൂർണ്ണമായത് നമ്മൾ പൊതുവേ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് കൊടുക്കുന്ന വിശദീകരണം പൂർണ്ണമായത് ദൈവവചനത്തിന്റെ പൂർണ്ണതയാണ്.
Now the interpretation that we derive from the word of God to the term perfect is the perfect nature of the word of God.
വെളിപ്പാട് പുസ്തകത്തിന്റെ പൂർത്തീകരണത്തോടു കൂടെ ആ പൂർണ്ണമായത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു.
With the completion of the book of Revelation, the perfect nature of the word of God was wrote about.
ഈ വെളിപ്പാട് പുസ്തകം വന്ന് ദൈവവചനത്തിന്റെ പൂർത്തീകരണത്തോടു കൂടെ ജ്ഞാനം എന്നുള്ള വരവും പ്രവചന വരവും നീക്കപ്പെട്ടു.
And having given us the book of Revelation and that resulting in the perfection of the word of God, the partial nature, the gift of knowledge has been removed.
അതിനു മുമ്പ് തന്നെ ഭാഷാവരം തനിയെ നിന്നുപോയി.
But even prior to that, the gift of the tongue ceased to exist by itself.
അതിനു നമുക്ക് ഈ വിശദീകരണത്തിന് നമുക്ക് കോണ്ടെക്സ്ച്വലായിട്ട് പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരണം കൊടുക്കാനായിട്ട് കഴിയും.
We will be able to interpret it rightly on the basis of the context.
ഇവിടെ പറഞ്ഞിരിക്കുന്ന മൂന്ന് വരങ്ങൾ,
the three gifts that are referred to here,
പ്രവചന വരം,
the gift of prophecy,
ഭാഷാവരം,
the gift of the tongue,
ജ്ഞാനം എന്ന വരം,
and the gift of knowledge.
ഈ മൂന്ന് വരങ്ങളും ദൈവവചനത്തിന്റെ വെളിപ്പാടിനോട് ബന്ധപ്പെട്ട വരങ്ങളാണ്.
All of these three gifts are related to the revelation of God.
അതുപോലെതന്നെ ഈ ഒൻപതാം വാക്യത്തിൽ അംശമായി മാത്രം നാം അറിയുന്നു.
In verse 9, for we know in part.
അംശമായി മാത്രം പ്രവചിക്കുന്നു.
And we prophesy in part.
അങ്ങനെ അംശം എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ പ്രവചന വരവും ജ്ഞാനം എന്നുള്ള വരവുമാണ്.
So in part those two gifts are, one is the gift of knowledge and one is the gift of prophecy.
അടുത്ത വാക്യത്തിൽ പൂർണ്ണമായതെന്ന് പറയുമ്പോൾ,
and in the next verse immediately when Paul says the perfect comes,
പൂർണ്ണമായത എന്തിന്റെ പൂർണ്ണമായിരിക്കണം?
So the perfect, what should that refer to?
ന്യായമായും കോണ്ടെക്സ്റ്റ് അനുസരിച്ച് പൂർണ്ണമായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന അംശമായതിന്റെ പൂർണ്ണമായിരിക്കണം.
Rightly the perfect should be referring to the earlier portion that referred to the things in part.
ഒരു അംശമായത് പാർഷ്യൽ റെവലേഷൻ ആണെങ്കിൽ പൂർണ്ണമായത് കംപ്ലീറ്റ് റെവലേഷൻ ആയിരിക്കും.
So in part if that refers to the partial revelation, the perfect that should refer to the complete revelation.
രണ്ടാമത്തെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് പൂർണ്ണമായത് ന്യൂട്രൽ ജെൻഡർ ആണ്.
Again as we saw earlier the perfect, that term is neuter gender in Greek.
നമുക്കറിയാം വചനം എന്നുള്ളതിന്റെ ഗ്രീക്ക് പദം ലോഗോസ് എന്നുള്ള പദമാണ്.
We know the term for the word in Greek is logos.
ഗ്രീക്ക് ഭാഷയിൽ അത് മാസ്കുലൈൻ ജെൻഡർ ആണ്.
In the Greek language that is masculine gender.
പുല്ലിംഗ രൂപമാണ്.
So that will not fit in.
പക്ഷേ ദൈവവചനം എന്ന വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പല ഭാഗങ്ങളിലും വചനം എന്നുള്ളതിനെ സൂചിപ്പിച്ചിരിക്കുന്ന മറ്റൊരു പദമുണ്ട്, റേമ.
But referring to the word of God, there is another word used, that is റേമ. But that word is neutral gender.
മാത്രമല്ല ഈ പുസ്തകത്തിന്റെ പേരെന്താ?
What is the name of the book?
മലയാളത്തിൽ നമ്മൾ സത്യവേദ പുസ്തകം എന്നൊക്കെ
പറയും. In Malayalam we say it is the holy scripture, the Bible.
ലോകത്തിലെ കൂടുതൽ ഭാഷകളിലും ഈ പുസ്തകത്തിന്റെ പേരെന്താ? ബൈബിൾ എന്ന്.
In the majority of the languages of the world the name of the book is Bible.
ബൈബിൾ ബിബ്ലിയോൺ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നുണ്ടായ ഇംഗ്ലീഷ് പദമാണ്.
Bible is a English word that finds its root in the word biblion in Greek. Biblion is a neutral word.
ദൈവത്തിന്റെ വചനത്തിന്റെ പൂർണ്ണത വന്നപ്പോൾ അംശമായ വരങ്ങൾ പൂർണ്ണമായതിനാൽ നീക്കപ്പെട്ടു.
And therefore when the perfection of the perfect word of God came into place, the partial gifts that were preceding that were removed.
ഏതോ പ്രസിദ്ധനായ ദൈവദാസൻ മരിക്കാൻ കിടക്കുന്നു.
A prominent man of God, he was on his deathbed.
അദ്ദേഹം പറഞ്ഞു, bring me the book.
He said like that, പുസ്തകം കൊണ്ടുവരിക.
കൂടെ നിന്ന് ആൾ ചോദിച്ചു, ഏത് ബുക്ക്?
So the people standing by asked, which book are you referring to?
He said the book, the Bible.
So he was saying the book, the Bible.
പൂർണ്ണമായത് ദൈവത്തിന്റെ വചനമാണ്.
So in that sense we understand the perfect is referring to the word of God.
ദൈവത്തിന്റെ വചനം നമുക്ക് ഇന്ന് അതിന്റെ പൂർണ്ണതയിൽ ലഭ്യമായിരിക്കുകയാണ്.
And today we have received the word of God in its entire sense, in perfection.
ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം.
I will just conclude by mentioning one more fact.
പരിശുദ്ധാത്മ സ്നാനവും തീ കൊണ്ടുള്ള സ്നാനവും ഒന്നാണോ അതോ രണ്ടാണോ?
Whether the baptism by the Holy Spirit and the baptism by the fire, is it one or two distinct events?
നമ്മൾ ആദ്യമായിട്ട് ചിന്തിച്ചത് പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വചന ഭാഗങ്ങളാണോ?
Today first of all we looked at the scriptural passages referring to the baptism of the Holy Spirit.
ഓർത്തിരിക്കാൻ എളുപ്പമാണ്. മത്തായി 3, മർക്കോസ് 1, ലൂക്കോസ് 3, യോഹന്നാൻ 1, അപ്പോസ്തലപ്രവൃത്തി 1, അപ്പോസ്തലപ്രവൃത്തി 11, 1 Corinthians 12.
The very easy way to remember is Matthew 3, Mark 1, Luke 3, John 1, Acts 1, Acts 11, and Romans 1 Corinthians
12. ദഹോ കാണാതെ പഠിച്ചു. രണ്ടാമത്തെ നമ്മൾ കണ്ടത് ഇതിന്റെ മൂന്ന് വ്യാഖ്യാനങ്ങൾ.
Secondly we saw the three interpretations.
മൂന്നാമത്തെ വ്യാഖ്യാനം എപ്രകാരം വചനപരമായി തെളിവാണ് എന്നുള്ളത് നാം കാണുകയുണ്ടായി.
And we also saw the third interpretation, how clear it is on the basis of the scriptures. We looked at it.
പരിശുദ്ധാത്മ സ്നാനത്തിന്റെ അടയാളമല്ല അന്യഭാഷാ ഭാഷണമെന്ന് വചനത്തിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നാം പരിശോധിച്ചു.
And the gift of speaking in tongue was never intended to be a proof of the baptism of the Holy Spirit. We looked at it based on the scriptures.
അവസാനം നമ്മൾ പരിശുദ്ധാത്മ സ്നാനവും തീ കൊണ്ടുള്ള സ്നാനവും ഒന്നാണോ രണ്ടാണോ.
And finally we are going to examine whether the baptism by the Holy Spirit and baptism by the fire is the same event.
നമുക്കറിയാം പെന്തക്കോസ്ത സഭകളിൽ അവർ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മ സ്നാനവും തീ കൊണ്ടുള്ള സ്നാനവും ഒന്നെന്നാണ്.
This is the Pentecostals teach that both of these are the same.
തീക്ക് അവർ അമിത പ്രാധാന്യം ഒക്കെ കൊടുക്കാറുണ്ട്.
And they give over importance to the term fire.
കാരണം ഈ തീ കൊണ്ടുള്ള സ്നാനത്തെ കുറിച്ചുള്ള പരാമർശമാണോ?
Perhaps that is because of the usage baptism by fire.
മറ്റൊരു കാരണം അപ്പോസ്തല പ്രവൃത്തി രണ്ടിൽ പറഞ്ഞിരിക്കുന്ന ആ അഗ്നിജ്വാല പോലെയുള്ള നാവുകൾ ആ പരാമർശമൊക്കെയാണ്.
Another reason could be how the Holy Spirit came on the day of Pentecost as cloven tongues of fire.
വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പരിശുദ്ധാത്മ സ്നാനം വേറെ തീ കൊണ്ടുള്ള സ്നാനം വേറെ.
But when we study the scripture it becomes very distinct that the baptism by the Holy Spirit is different from the baptism by fire.
പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ ദൈവത്തിനായിട്ട് കർത്താവിനായിട്ട് ആൾക്കാരെ വേർതിരിക്കുന്നതും തീ കൊണ്ടുള്ള സ്നാനം എന്ന് പറയുന്നത് നരകത്തിനായിട്ട് ആൾക്കാരെ വേർതിരിക്കുന്നതുമാണ്.
Now we clearly understand that the baptism of the Holy Spirit is the one that is consecrating, separating people for the Lord, whereas the baptism by the fire is separating people to be cast into hell. Matthew chapter
3 11th vakyam
and verse 11
avada yohannan snabagam parayumbol avan ningale parishuddhaatmaavilum theeyilum snanam elpikkum.
John the Baptist says he will baptize you with the Holy Spirit and fire.
Avada audience inde kootathil യോഹന്നാന്റെ മാനസാന്തര സ്നാനം ഏറ്റവർ മാത്രമല്ല അവിടെ പരീശന്മാരും സദൂക്യരും ഒക്കെ നിൽപ്പുണ്ട്.
And among the hearers of John the Baptist were not only the people who received baptism at the hands of John the Baptist, but there were also the Pharisees and the Sadducees.
3:7 വാക്യങ്ങൾ
chapter 3 verses 7 and 8
അവിടെ നമ്മൾ വായിക്കുന്നു തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞു സർപ്പസന്തതികളെ.
But when he saw many of the Pharisees and Sadducees coming for baptism he said to them, you brood of vipers.
അങ്ങനെ മിക്സഡ് ഓഡിയൻസിൽ നിന്നുകൊണ്ട് യോഹന്നാൻ സ്നാപകം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് നിങ്ങളെ പരിശുദ്ധാത്മാവിലും നിങ്ങളെ തീയിലും സ്നാനം കഴിപ്പിക്കും.
And when he is standing in the middle of such a mixed audience, that is when John the Baptist is saying to one group that you will be baptized by the Holy Spirit and to the other group that you will be baptized by fire.
മാർക്കോസ് 1 അധ്യായത്തിന്റെ 6 വാക്യം.
But Mark chapter 1 and verse 6
അവിടെ നമ്മൾ വായിക്കുന്നു അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും.
So there we read like this that he will baptize you with the Holy Spirit.
അവിടുത്തെ ഓഡിയൻസ് അഞ്ചാം വാക്യത്തിൽ ഉണ്ട് യോഹന്നാൻ സ്നാപകന്റെ കയ്യിൽ നിന്ന് സ്നാനമേറ്റവരാണ് അവിടുത്തെ ഓഡിയൻസ്.
And in that we find the listeners in verse 5 they were the ones who were baptized at the hand of John the Baptist.
അവരോട് യോഹന്നാൻ സ്നാപകൻ പറയുന്നു നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുമെന്ന്.
There we see John the Baptist restricting his statement to only say that you will be baptized with the Holy Spirit.
അപ്പോസ്തല പ്രവൃത്തി 1-ന്റെ 5-ൽ
Acts of the Apostles chapter 1 and verse 5
യേശു ക്രിസ്തു അപ്പോസ്തലന്മാരോട് പറയുമ്പോൾ
when the Lord is telling to the apostles
നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും.
He says not many days from now you will be baptized with the Holy Spirit.
അവിടെ തീ കൊണ്ടുള്ള സ്നാനം പറയുന്നു.
There the baptism of the fire is not mentioned.
അതും വിശ്വാസികളോട് സംസാരിച്ചപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ മാനസാന്തര സ്നാനം ഏറ്റവരോടും യേശു ക്രിസ്തു അപ്പോസ്തലന്മാരോട് സംസാരിച്ചപ്പോൾ പരിശുദ്ധ ആത്മാവിലുള്ള സ്നാനത്തെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
When the audience was a group of only the believers, in the case of John the Baptist to the ones who repented, and to the Lord Jesus Christ to the apostles, the only things that they said regarding the Holy Spirit was the baptism of the Holy Spirit.
മറ്റൊരു ശക്തമായ തെളിവ്
another emphatic proof
തീ കൊണ്ടുള്ള സ്നാനം പറഞ്ഞിരിക്കുന്നിടത്ത് ഒരു അഡീഷണൽ സ്റ്റേറ്റ്മെന്റും കൂടെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞിട്ടുണ്ട്.
John the Baptist where he has mentioned the baptism by the fire, there is an additional word that he is using.
പരിശുദ്ധാത്മാവിലും തീയിലുമുള്ള സ്നാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മത്തായി 3-ലും ലൂക്കോസ് 3-ലുമാണ്.
Yeah, it is in Matthew 3 and Luke 3 that the baptism by the Holy Spirit and the fire is mentioned.
ഈ രണ്ട് ഭാഗത്തും ഒരു അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്.
In both of these passages an additional word has been used.
മത്തായി 3:12
Matthew chapter 3 and verse 12
ഈശുവരം അവന്റെ കയ്യിലുണ്ട്.
The winnowing fork is in his hand.
അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടി വെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും.
He will thoroughly clear his threshing floor and he will gather his wheat into the barn, but he will burn up the chaff with unquenchable fire.
പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് ഗോതമ്പ് കൂട്ടി വെക്കുന്ന ശുശ്രൂഷയാണെങ്കിൽ തീ കൊണ്ടുള്ള സ്നാനം എന്നുള്ളത് പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുന്നതാണ്.
Now if we consider that the baptism by the Holy Spirit is gathering the wheat into the barn, then the baptism by the fire should mean the burning up of the chaff with unquenchable fire.
തീ കൊണ്ടുള്ള സ്നാനം പറയുന്ന മത്തായി 3-ലും ലൂക്കോസ് 3-ലും അതിനോട് ചേർന്ന് യോഹന്നാൻ സ്നാപകൻ പറയുന്ന കാര്യം പഠിച്ചാൽ തീ കൊണ്ടുള്ള സ്നാനം പരിശുദ്ധ പരിശുദ്ധാത്മ സ്നാനം എന്ന വിഡ്ഢിത്തം ആരും പറയുകയില്ല.
സോ ഇഫ് വി സ്റ്റഡി മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 3 ആൻഡ് ലൂക്ക് 3 വേർ ദി വേർഡ്സ് ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആർ മെൻഷൻഡ് ആൻഡ് വേർ ഹി ഈസ് സേയിങ് അബൌട്ട് ദ ബാപ്റ്റിസം ഓഫ് ദ ഫയർ, ദെൻ വി വിൽ നെവർ എവർ മേക്ക് ദ മിസ്റ്റേക്ക് ഓഫ് ഈക്വേറ്റിംഗ് ദാറ്റ് to the baptism of the Holy Spirit.
പുസ്തകം 20-ാം അധ്യായം പരിശോധിക്കുമ്പോൾ,
when we examine Revelations chapter 20,
അതിന്റെ 10-ാം വാക്യം
and verse 10,
പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയിലേക്ക് തള്ളിയിടും.
And the devil who deceived was thrown into the lake of fire and brimstone.
അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും.
And they will be tormented day and night forever and ever.
നമുക്കറിയാം പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായിട്ടാണ് നരകം ഒരുക്കിയിരിക്കുന്നത്.
We see the hell is prepared for the devil and his
angels.
And the word of God is reminding that to that very hell will everyone whose name is not found written in the book of life, those who have not become God's children, they will be cast into.
അതിന്റെ 14-ും 15-ും വാക്യങ്ങൾ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു.
Verses 14 and 15, then death and heads were thrown into the lake of fire. This is the second death, the lake of fire. If anyone's name was not found written in the book of life, he was thrown into the lake of fire.
അതുകൊണ്ട് തീ കൊണ്ടുള്ള സ്നാനം ആഗ്രഹിക്കുന്നവർ ആ സ്നാനമേറ്റ് അങ്ങോട്ട് പോകട്ടെ, അത് ഇങ്ങോട്ട് നമ്മുടെ മധ്യത്തിലോട്ട് ഇറക്കണ്ട എന്ന് തീർച്ചയായിട്ടും അവരോട് മറുപടി പറയാനായിട്ട് വചന പരിജ്ഞാനമുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും.
May God enable us to have the scriptural knowledge to understand that to the people who decide to go to the lake of fire, let them proceed their words, but not to bring their doctrine into our midst.
അതുകൊണ്ട് വചനത്തിൽ നിശ്ചയമുള്ളവരായി പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെ കുറിച്ച്, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ആ ഭാഗങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ വെച്ച് ഇങ്ങനെ നമ്മളെ തെറ്റിക്കാനായിട്ട് കടന്നു വരുന്നവരോട് വചനത്തിൽ നിന്ന് മറുപടി പറഞ്ഞ് അവരെ സത്യോപദേശത്തിലേക്ക്, പഥ്യോപദേശത്തിലേക്ക് നേടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
May God help us so that we might be established in the word of God and so that we might become very familiar with the portions that they deal with the Holy Spirit and the gifts of God, and to them who approach us with wrong doctrine, may we be able to defend the right doctrine and turn them into the right path by making known to them sound doctrine.
കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
And may the Lord's name be glorified.